പേജ് നമ്പർ 185 ഭാഗം 19. ജീവൻ നിലനിർത്താൻ ഭക്ഷണം വേണം. നാസ്തികൻ ജോർജ് കൊടുത്ത അരിയും ഉപ്പും മുളകും തീർന്നു. രണ്ടു നേരം അവർ പട്ടിണി കിടന്നു. പച്ചവെള്ളം കുടിച്ചു. വാതിൽ തുറക്കാതെ അകത്തടച്ചിരുന്നു. കരീക്കിന് പുറത്തിറങ്ങാൻ മടിയായിരുന്നു. ഇന്നലെ വരെ അയാളെ കണ്ടാൽ എഴുന്നേറ്റ് നിന്നവർ, സ്തുതി പറഞ്ഞിരുന്നവർ, ഭയന്നിരുന്നവർ, സ്നേഹിച്ചിരുന്നവർ ഇന്നില്ല. പരിഹസിക്കുന്നവരും കുത്തുവാക്ക് പറയുന്നവരും കളിയാക്കുന്നവരുമാണ് ചുറ്റിലും. ഒരു കൊച്ചുകുട്ടിയുടെ മുഖത്തെ ചിരി പോലും അയാളെ പരിഹസിക്കാനാണെന്ന് കരീക്കൻ വിശ്വസിച്ചു. സമൂഹത്തിൽ അയാൾക്കുണ്ടായിരുന്ന സ്ഥാനവും മാനവും വിലയും നിലയും കിട്ടുപോയി. ഇന്ന് അയാൾ ഒരു അൽമായനെ പോലെയാണെന്ന് പോലും പറയാൻ പറ്റില്ല. അൽമായൻ ഇതുപോലെ പരിഹാസനാവുന്നില്ല. ഏത് കൊലകൊമ്പനും ദൈവത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ അയാളെ കണ്ടാൽ എഴുന്നേറ്റ് നിന്നിരുന്നു. ഇന്ന് കടത്തിണയിലിരിക്കുന്നവനും കാർക്കിച്ചു തുപ്പുന്നു. വയ്യ, പുറത്തിറങ്ങാൻ വയ്യ, മനുഷ്യരുടെ മുഖത്ത് നോക്കാൻ വയ്യ, അവരുടെ ശബ്ദങ്ങൾ കേൾക്കാൻ വയ്യ. നോട്ടത്തിന്, ചിരിക്ക്, ആംഗ്യത്തിന് ഒക്കെ അയാളെ കൊല്ലാനുള്ള പരിഹാസ ചുവയുണ്ട്. എത്ര ദിവസം ഇങ്ങനെ അകത്തടച്ചിരിക്കാൻ പറ്റും? മർഗലീത ചോദിച്ചു. കരീക്കൻ ഉത്തരമില്ല. പച്ചവെള്ളം മാത്രം കുടിച്ച് ഇനി എത്ര ദിവസം പിടിച്ചു നിൽക്കാൻ പറ്റും? അതിനും അയാൾക്ക് ഉത്തരമില്ല. മെലിഞ്ഞും വിളർത്തും ദുഃഖത്തിൻ്റെയും പേടിയുടെയും ഇരുൾ പതിഞ്ഞും അയാളെ കാണാൻ വയ്യാത്ത കോലത്തിലായിരുന്നു. എണീക്ക് കരീക്കൻ, ജീവിതത്തെപ്പറ്റി ചിന്തിക്ക്, മർഗലീത പറഞ്ഞു. കരീക്കൻ നിരാശാഭരിതനായിരുന്നു. ഒരു ജനൽ തുറക്കട്ടെ? മർഗലീത ചോദിച്ചു. കരീക്കൻ എതിർത്തില്ല. ജനലിനപ്പുറം തെരുവിൽ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ആർപ്പുവിളിയും ചിരിയും ബഹളവും കൂട്ടത്തോടകത്തേക്ക് വന്നു. ജീവിതം അമൂല്യമല്ലേ? മർഗലീത ചോദിച്ചു. കരീക്കൻ മറുപടി കിട്ടാതെ വിഷമിച്ച് അവളെ തന്നെ നോക്കിയിരുന്നു. പുറത്തേക്കിറങ്ങാൻ കരീക്കൻ്റെ അത്ര വിഷമം എനിക്ക് തോന്നുന്നില്ല, മർഗലീത പറഞ്ഞു. ഞാൻ നാട് വിട്ടുപോയി ഒരു തൊഴിൽ കണ്ടുപിടിക്കാം. മർഗലീത, ഇവിടെ ഈ നാട്ടിൽ എനിക്ക് നിൽക്കാൻ വയ്യ. അത് ഒളിച്ചോട്ടമാണ്, മർഗലീത പറഞ്ഞു. ഒളിച്ചോടാൻ മാത്രം തെറ്റുകുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല നമ്മൾ. വാതിൽ തുറന്ന് പുറത്തിറങ്ങി വലിയ വെയിൽ കൊള്ളണം നമ്മൾ. മനുഷ്യരെല്ലാം ഒരുപോലെ നമുക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണെന്ന് കരുതരുത്. കനിവുള്ള ഒരു മുഖം അവൾ കണ്ടെത്തിയിരുന്നു. ആൾക്കൂട്ടത്തിൽ അതിൽ വേറിട്ട് നിന്നു. റേഷൻ കടക്കാരൻ്റെ ഭാര്യയായിരുന്നു അത്. എന്താ രണ്ടാളെയും പുറത്തേക്ക് കാണാത്തെ? അവർ അടുത്തു വന്ന് സൗമ്യമായി ചോദിച്ചു. മർഗലീത വെള്ളം കോരുകയായിരുന്നു. റേഷൻ കടക്കാരൻ്റെ ഭാര്യ അനുതാപത്തോടെ അവളെ നോക്കി നിന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം കേട്ടോ. മർഗലീത ചിരിച്ചു. ആ സ്ത്രീ മർഗലീതയുടെ അടുക്കള വാതിൽ വരെ വന്നു. വെയ്ക്കലും വിളമ്പലും ഒന്നുമില്ലേ? അവർ ചോദിച്ചു. തേനൂറും പോലെ കനിവ് നിറഞ്ഞൊരു ചിരി, അതിമധുരമായൊരു തിനോട്ടം. കൊച്ചച്ചനെവിടെ? അവർ അന്വേഷിച്ചു. ഇന്നലെ വരെ അവരുടെ എല്ലാം പ്രിയപ്പെട്ട കൊച്ചച്ചനായിരുന്നു ഒരാൾ. ഭയഭക്തി ബഹുമാനങ്ങളോടെ അവർ കണ്ടിരുന്ന ദൈവത്തിൻ്റെ പ്രതിനിധി, സങ്കടങ്ങൾ ഇറക്കി വെച്ചിരുന്ന അത്താണി. ഒറ്റയടിക്ക് ഹൃദയത്തിൽ നിന്ന് എല്ലാം തേഞ്ഞു മാഞ്ഞു പോകുമോ? കൊച്ചച്ചൻ്റെ ഉപദേശം കാരണം നമ്മുടെ ആൾ മദ്യപാനം കുടിക്കാൻ നിർത്തിയത്. അതിൽ പിന്നെ എനിക്ക് ജീവിതത്തിൽ ഇത്തിരി സമാധാനവും സന്തോഷവും കിട്ടിയത്. കുറേ കരഞ്ഞിട്ടുണ്ട് ഞാൻ കൊച്ചച്ചൻ്റെ മുമ്പിൽ. റേഷൻ കടക്കാരൻ്റെ ഭാര്യയുടെ മുഖം വിഷാദഭരിതമായി. കണ്ണു തുടച്ചുകൊണ്ട് അവർ പറഞ്ഞു. സിസ്റ്ററിനെയും എനിക്കറിയാം. ചണ്ണേര വർക്കിമാഷ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. മർഗലീതയെ സങ്കടപ്പെടുത്തിക്കൊണ്ട് അവർ ഒന്നുകൂടി പറഞ്ഞു. അത് വർക്കിമാഷ് തൻ്റെ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. പുസ്തകമില്ലാത്ത കുട്ടികൾക്ക് പുസ്തകം, കുടയില്ലാത്തവർക്ക് കുട, യൂണിഫോം ഇല്ലാത്തവർക്ക് യൂണിഫോം, സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് അതെല്ലാം വാങ്ങിക്കൊടുക്കും വർക്കിമാഷ്. എന്നിട്ട് മറ്റേ അധ്യാപകരോടായി പറയും, ആരാൻ്റെ മക്കളെ നമ്മൾ സഹായിച്ചാൽ നമ്മുടെ മക്കളെ ആരെങ്കിലുമൊക്കെ സഹായിക്കും. എനിക്കും പുസ്തകം വാങ്ങി തന്നിട്ടുണ്ട് മാഷ്, റേഷൻ കടക്കാരൻ്റെ ഭാര്യ പറഞ്ഞു. അവർ പോയി കഴിഞ്ഞപ്പോൾ മർഗലീത കരഞ്ഞുകൊണ്ട് തീ പുകയാത്ത അടുപ്പിനരികിലിരുന്നു. ഒരുപാട് ചിന്തിച്ചു. അങ്ങനെയാണ് അവൾക്ക് മേയർ ജോൺ ചണ്ണയെ കാണാൻ പോകുവാനുള്ള ധൈര്യം കിട്ടിയത്. യാതൊരു കുസലുമില്ലാതെ തൻ്റെ മുന്നിൽ നീണ്ടു നിറന്നു കിടക്കുന്ന മർഗലീതയെ കണ്ട് മേയർ ജോൺ ചണ്ണ പരിഭ്രമിച്ചു. അയാൾ നാല് ചുറ്റും നോക്കി. തൻ്റെ അന്തസ്സും അഭിമാനവും ഇത് ഒറ്റയടിക്ക് തകിട് പൊടിയാൻ പോകുന്നു. എന്താണ്ടി കുതിച്ചു മോളെ നീ ഇവിടെ? കസേരയിൽ നിന്ന് കുതിച്ചെണീറ്റ് പല്ലിറുമ്മിക്കൊണ്ട് അയാൾ പെങ്ങളോട് ചോദിച്ചു. മർഗലീത നട്ടലിൽ നിവർത്തി, തല ഉയർത്തി പിടിച്ചു. കന്യാസ്ത്രീയുടെ ഉടുപ്പിലേതിനേക്കാൾ ശക്തവും സുന്ദരമായിരുന്നു അവളുടെ രൂപം. അവളുടെ മുഖത്തു നോക്കി ആരെങ്കിലും അങ്ങനെ വിളിക്കുന്നുവെങ്കിൽ വെളിപ്പെടുന്നത് അയാളുടെ സംസ്കാരശൂന്യതയാണെന്നും താൻ സംസ്കാരശൂന്യയാണെന്നും ജോൺ ചണ്ണയ്ക്ക് ഒരു നിമിഷം തോന്നിപ്പോയി. ഒരു മേയർക്ക് കുറെ കൂടി നല്ല ഭാഷയിൽ സംസാരിച്ചൂടെ? മർഗലീത ചോദിച്ചു. മുൻപില്ലാത്ത വിധം ഒരു തേജസ് അവൾക്കുണ്ടായിരുന്നു. എന്നമ്പരപ്പിലായിരുന്നു ജോൺ ചണ്ണ. ആരെപ്പോലെയാണിവൾ? ഇവൾക്ക് ഉയരം കൂടിയോ? ഇവളുടെ മുഖം ഗംഭീരമായിരിക്കുന്നു. ഇവളുടെ വാക്കുകൾ നിശ്ചിച്ചുറച്ചതും പതറാത്തതുമായിരിക്കുന്നു. തന്നെക്കാൾ എത്രയോ ഉയരമുള്ളൊരു വ്യക്തിത്വമാണ് അവളെന്ന ഭ്രമം മേയറെ പിടികൂടി. ഒരു നിമിഷത്തെ ആ അങ്കലാപ്പ് ഫലമായി കുടഞ്ഞു കളഞ്ഞിട്ട് അയാൾ ചോദിച്ചു. നിനക്കെന്താ എവിടെ കാര്യം ചോദിച്ചേ? കോർപ്പറേഷൻ്റെ അതിർത്തിക്കുള്ളിൽ താമസിക്കുന്ന ഒരു സ്ത്രീ കോർപ്പറേഷൻ മേയറെ കാണാൻ വന്നിരിക്കുന്നു. ഇരിക്കാൻ പറയേണ്ടത് മേയറുടെ കടമ. മർഗലീത പറഞ്ഞു. ദേഷ്യം കൊണ്ട് തിളച്ച് ജോൺ ചണ്ണ. അയാൾ പല്ലുകടിക്കുന്ന ഒച്ച മർഗലീത കേട്ടു. അപ്പൻ്റെ സ്കൂളിലെ ജോലിക്കാരി പറയാനാണ് ഞാൻ വന്നത്. എനിക്ക് തീരുമാനം അറിയണം. മനസ്സില്ലെങ്കില? മനസ്സില്ലാതായാൽ പറ്റില്ലല്ലോ. എനിക്ക് അവകാശപ്പെട്ടൊരു കാര്യത്തിന്മേൽ നിങ്ങളുടെ തീരുമാനം എനിക്ക് അറിഞ്ഞേ പറ്റൂ. ജീവിക്കാൻ എനിക്കൊരു തൊഴിൽ വേണം. ഇപ്പൊ തന്നെ നിനക്കൊരു തൊഴിലില്ലേ? അതുപോരെ. ജോൺ ചണ്ണ ചുണ്ടുകൂട്ടി പരിഹസിച്ച് ചിരിച്ചു. ആ ദുഷിച്ച വലുതത്തിന് മർഖലേത്ത മറുപടി പറഞ്ഞില്ല. പകരം ഇങ്ങനെ പറഞ്ഞു, വല്യപ്പൻ്റെ ജെയിംസ് ഏട്ടൻ റിട്ടയർ ചെയ്യുന്ന ഒഴിവുണ്ട്. എമിലി ടീച്ചറുടെ റിട്ടയർമെൻ്റ് ഒഴിവ് ഫില്ല് ചെയ്യാതെ കിടക്കുന്നുണ്ട്. എച്ച് എം അടുത്ത ഓഗസ്റ്റിൽ റിട്ടയർ ചെയ്യും. ഇത്രയും ഒഴിവുള്ളതിൽ ഒരെണ്ണം എനിക്ക് കിട്ടണം. മറ്റു സ്വത്തുക്കളൊന്നും ഞാൻ ചോദിക്കുന്നില്ല. എനിക്ക് വേണ്ടതാനും ജോലി ചെയ്ത് ജീവിക്കാൻ കഴിഞ്ഞാൽ മതി. തരില്ല. ഒരു നയാ പൈസയുടെ സ്വത്ത് നിന്നെ കണി കാണിക്കില്ല ഞങ്ങൾ. പിന്നെ ജോലി. ഇറങ്ങിപ്പോടി അവിടെ നിന്ന്. മേയറുടെ അലർച്ച അയാളുടെ അന്തസ്സിനെ ഉലച്ചു. തീർച്ച. ഹാഫ് ഡോറിന് മീതെ കൂടെ അയാളുടെ ജോലിക്കാരെ എത്തി നോക്കി. അലറണത് എന്തിനാ? വിട്ടുവീഴ്ച ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിയമത്തിന് വഴി നോക്കിക്കൊള്ളാം ഞാൻ. അത് മേയറുടെ ഇമേജിന് മോശമാവണ്ടെന്ന് കരുതിയാണ് വന്ന് പറഞ്ഞത്. കോടതി തീരുമാനമാവുന്നത് വരെ ഞാൻ വെറുതെ ഇരിക്കാനും പോണില്ല. അപ്പൻ്റെ സ്കൂളിൻ്റെ മുമ്പിൽ പന്തല് കെട്ടി മർഗലേത്ത് അവിടെ ഇരിക്കും. മേയർ ചണ്ണയ്ക്ക് കലി നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അയാൾ പെങ്ങളെ തല്ലാൻ കയ്യൊങ്ങി. ചൂണ്ടുവിരൽ കൊണ്ട് അത് തടുത്തു മർഗലേത്ത. മോശമായി പെരുമാറരുത്, ആളുകൾ നോക്കുന്നു. ഹാഫ് ഡോറിന് മീതെ തലകളുടെ എണ്ണം പെരുകിയിരുന്നു. കണ്ണുകൊണ്ട് അവളത് ചൂണ്ടിക്കാട്ടി. ചേട്ടൻ നല്ലോണം ആലോചിക്കേ, ഞാൻ നാളെ വരാം. മർഗലിത്ത വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. അപമാനം കൊണ്ട് കുനിഞ്ഞ തലയുയർത്താൻ ജോൺ ചണ്ണയ്ക്ക് നേരം കുറെ വേണ്ടി വന്നു. എത്ര ധൈര്യമായിട്ടുണ്ട് വേണം അവൾ ഇങ്ങനെ അയാളുടെ മുൻപിൽ വരാൻ. ഉടുപ്പൂരിയ പെങ്ങളും കൊച്ചച്ഛനും കൂടി പരസ്യമായ ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങിയ വിവരം അറിഞ്ഞ അന്ന് ജോൺ ചണ്ണ വീട്ടിലുള്ള സാധനങ്ങൾ പലതും തല്ലിപ്പൊളിച്ചു. അമ്മയെ ചവിട്ടാൻ ചെന്നു. പോളും ആലീസും സിൽവിയും കൂടിയാണ് പിടിച്ചു മാറ്റിയത്. കണ്ണിൻ്റെ മുൻപിൽ കണ്ടാൽ രണ്ടാളെയും വെട്ടിയുറക്കി കഷ്ണമാക്കുമെന്നും എന്നിട്ട് ജയിലിൽ പോയി കിടന്ന് അന്തസ്സായിട്ട് ചാവുമെന്നും ഒരു പ്രാകൃതനെ പോലെ അയാൾ അലറി. നീ ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? തൊണ്ടയിൽ പഴുത്ത വിഴുങ്ങല്ലാണ്ട് നമുക്ക് മാർഗണ്ട? അമ്മ ചോദിച്ചു. ജോൺ ചണ്ണ ഊതി വിർപ്പിച്ചൊരു ബലൂണായിരുന്നു. അതിൽ കുത്തി നിറച്ച കാറ്റ് തറവാട്ട് മഹിമയുടേതായിരുന്നു. ആ കാറ്റാണ് മർഖലിത്ത ചോർത്തിവിടുന്നത്. എന്തായാലും കൂടുതൽ നാണം കെടാതിരിക്കാൻ കാര്യങ്ങൾ വിശദമായി വക്കീലിനോട് ആലോചിക്കേണ്ടതുണ്ടെന്ന് അയാൾക്ക് തോന്നി. വാശിക്കാരിയാണ് മർഖലിത്ത. പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും. സ്കൂളിൻ്റെ മുൻപിൽ അവൾ സത്യാഗ്രഹ സമരം ചെയ്താൽ മേയർ ജോൺ ചണ്ണ തൂങ്ങിച്ചാവുകയാണ് മേധം. കേസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വന്നാൽ യോഹന്നാൻ കശീശയെ തന്നെ ആശ്രയിക്കണമെന്ന് മർഖലിത്ത തീരുമാനിച്ചു. മറക്കാനും പൊറുക്കാനും കഴിയുന്നവരാണ് കശീശയും താറാ കൊച്ചമ്മയും. മർഖലിത്ത അവരുടെ മുൻപിൽ ചെല്ലും, കാര്യങ്ങൾ സംസാരിക്കും. അടിച്ചു വാരുന്ന സ്ത്രീ വഴക്കിട്ടു പോയതുകൊണ്ട് റേഷൻ കടക്കാരൻ്റെ ഭാര്യയാണ് കടയടിച്ചു വരാൻ പോകുന്നത്. എല്ലാം കൂടി എന്നെ കൊണ്ട് പറ്റണില്ല. എന്താ ചെയ്യുക? റേഷൻ കടക്കാരൻ്റെ ഭാര്യ മർഖലിത്തയോട് പറഞ്ഞു. ദിവസം 10 രൂപയും നിലത്ത് വീണ അരിയും ആ സ്ത്രീക്ക് കൊടുത്തിരുന്നു. അരിച്ചാക്ക് കുത്തി ചോർത്തുന്നത് റേഷൻ കടക്കാരൻ കണ്ടുപിടിച്ചപ്പോഴാണ് അവർ വഴക്കിട്ടത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണട്ടാ, സ്നേഹത്തോടെ റേഷൻ കടക്കാരൻ്റെ ഭാര്യ മർഖലിത്തയോട് പറഞ്ഞു. വിശക്കുന്നു, പറയാൻ പറ്റുമോ? മർഖലിത്തയ്ക്ക് മാത്രമല്ല, അവരുടെ ബഹുമാനപ്പെട്ട കൊച്ചച്ഛനും ഭക്ഷണം കഴിച്ചിട്ട് നേരങ്ങളായി. പറയാൻ പറ്റുമോ? വിരോധമില്ലെങ്കിൽ, മർഖലിത്ത പറഞ്ഞു തുടങ്ങി. റേഷൻ കടക്കാരൻ്റെ ഭാര്യയുടെ കണ്ണും മുഖവും വികസിച്ചു. 1000 കൈകൊണ്ട് സഹായം ചൊരിയാനുള്ള തിടുക്കം അവർക്കുണ്ടെന്ന് തോന്നി. ഞാൻ റേഷൻ കട അടിച്ചു വരട്ടെ. റേഷൻ കടക്കാരൻ്റെ ഭാര്യയുടെ ഞെട്ടൽ മർഖലിത്ത കണ്ടു. അവർ പേടിച്ചു പോയെന്ന് തോന്നി. അയ്യോ, അത് വേണ്ടെന്ന് പറയരുത്. തൽക്കാലം എനിക്കൊരു സഹായം ആവശ്യമാണ്. റേഷൻ കടക്കാരൻ്റെ ഭാര്യ ഒന്നും പറയാൻ പറ്റാതെ മീഴ്ച്ചു നിന്നു. മർഗലീത നെടുവീർപ്പിട്ടു. 10 രൂപയും 2 നാഴി അരിയും, അതൊരു താങ്ങാണ്.